നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആകെ 7 സർവീസുകളാണ് ആദ്യഘട്ടമായി പ്രഖ്യാപിച്ചത്. ഇതിൽ കൊച്ചിയിലേക്ക് ഒരു വിമാനമാണ് ഉള്ളത്. മെൽബണിൽ നിന്ന് മെയ് 25 ഈ കൊച്ചി വിമാനം. ഹൈക്കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് പരിഗണനാ പട്ടിക തയ്യാറാക്കിയാണ് യാത്രക്കാരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ പരിഗണനാ പട്ടികയിലുള്ള തിരുവല്ല സ്വദേശി റെനി കെ ഫിലിപ്പുമായി ഞാൻ സംസാരിച്ചിരുന്നു. ഗർഭിണിയായ റെനി ഏറെ ആശങ്കകളിലൂടെയാണ് കടന്നുപോയിരുന്നത്. ഈ ആശങ്കകളെക്കുറിച്ചും ഇപ്പോൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെക്കുറിച്ചും റെനി സംസാരിക്കുന്നത് കേൾക്കാം.
നമസ്കാരം റെനി. തിരിച്ചു പോകാൻ കഴിയുന്നു, കഴിഞ്ഞ കുറച്ച് നാളായി തിരിച്ചു പോകാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക്. ഇപ്പോൾ തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ്. റെനിക്ക് പോകാൻ കഴിയുമ്പോൾ ഉറപ്പ് കിട്ടിയിട്ടുണ്ടല്ലേ, എന്ത് തോന്നുന്നു ഇപ്പോൾ?
വളരെ സന്തോഷം. ബിക്കോസ് ഒത്തിരി നാൾ ട്രൈ ചെയ്തു പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ലായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഉറപ്പ് കിട്ടിയ പോകാൻ പറ്റുമെന്നൊരു ഉറപ്പ് കിട്ടി. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്.
ഞാൻ മനസ്സിലാക്കുന്നത് റെനി പോകാൻ ശ്രമിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം റെനി ഗർഭിണിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു ആശങ്ക ഉള്ളത് അല്ലേ?
അതെ, ഞാൻ 27 വീക്ക് ആഴ്ച പ്രഗ്നന്റ് ആണ്. അപ്പൊ എനിക്ക് 32 വീക്സിനുള്ളിൽ തിരിച്ചു കയറി പോകണം. പിന്നെ ഞാൻ ടൂറിസ്റ്റ് വിസയിലാണ്. എനിക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും ഹോസ്പിറ്റലിൽ പോയാൽ എല്ലാം ഒരു കവറേജ്, ഇൻഷുറൻസ് കവറേജ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോവാന്നുള്ളത് ഉള്ളു ഒരേ ഒരു ഓപ്ഷൻ.
എങ്ങനെയാണ് റെനി ഓസ്ട്രേലിയക്ക് വന്നത്, എന്തായിരുന്നു?
ഞാൻ ബ്രിഡ്ജിംഗ് കോഴ്സ്, നഴ്സിംഗ്, ഇന്റർനാഷണൽ നഴ്സിംഗിന്റെ ബ്രിഡ്ജിംഗ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. 3 കോഴ്സ് ആയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റ് വിസ എടുത്തത്. അപ്പം ഞാൻ അത് കോഴ്സ് കംപ്ലീറ്റ് ആയെങ്കിൽ പോലും എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അത് വിസ എക്സ്റ്റൻഷൻ വെച്ചു. വിസ എക്സ്റ്റൻഷനിലാണ് ഇപ്പം ഞാൻ. ബ്രിഡ്ജിംഗ് വിസ എയിലാണ് ഇപ്പം. എന്നിട്ടും പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോഴാണ് കഴിഞ്ഞ ദിവസം അവർ ഉറപ്പ് നൽകി പോകാൻ പറ്റുമെന്ന് ഉറപ്പ് നൽകിയപ്പം തിരിച്ചു പോകാം എന്ന് കരുതുന്നു.
ഓക്കെ, എന്നാ ഇവിടേക്ക് വന്നത്, ഓസ്ട്രേലിയക്ക് എത്തിയത്?
ഫെബ്രുവരി 14.
അപ്പൊ കോഴ്സ് കഴിഞ്ഞിട്ട് കോഴ്സ് എന്ന് പൂർത്തിയായിരുന്നു?
മെയ് 8 കോഴ്സ് കംപ്ലീറ്റ് ആയല്ല.
ഓക്കെ, സാധാരണ രീതിയിൽ ഇത്തരത്തിൽ കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ജോലി നോക്കാനുള്ള ഒരു, അങ്ങനെയാണല്ലോ എല്ലാരും ശ്രമിക്കുന്നത്.
പക്ഷേ നമുക്ക് 3 കോഴ്സ് ആണ്. 3 കഴിഞ്ഞിട്ട് നമുക്ക് എക്സിറ്റ് ആവണമായിരുന്നു. 1 വിസ ആണെങ്കിൽ പോലും 3 എക്സിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ 3 എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല. 3 കഴിഞ്ഞിട്ടുള്ള എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ വിസ എക്സ്റ്റൻഷൻ വെച്ചു.
ഓക്കെ, അപ്പൊ ഇപ്പൊ ജോലി നോക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണോ ഇവിടെ?
അതെ അതെ, കാരണം നമ്മുടെ രജിസ്ട്രേഷൻ വരാൻ ഒരു 2-3 ലേറ്റ് ആവും. അതുവരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ഓൺ പൈസ വെച്ചിട്ട് നമ്മൾ ബില്ലെല്ലാം പേ ചെയ്യേണ്ടി വരും. അപ്പൊ ഫിനാൻഷ്യലി നമ്മൾ അത്ര ഇത് നല്ല റിസ്ക് ആയിരിക്കും.
ഓക്കെ, ഇപ്പോഴത്തെ ഒരു ആരോഗ്യ സാഹചര്യം വെച്ചിട്ട് എത്രത്തോളം ആശങ്കയുണ്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്ന, തുടരേണ്ടി വരുന്നതിൽ, യാത്ര നടക്കാത്തൊരു സാഹചര്യം, വിമാന സർവീസുകളൊന്നും ഇല്ലാത്തൊരു സാഹചര്യം, ഇന്ത്യ പൂർണ്ണമായി അതിർത്തി അടച്ചിരിക്കുന്നു, എത്രത്തോളം ആശങ്കയുണ്ടായിരുന്നു?
അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്ലാസന്റ പ്രീവിയ ഒരു ചെറിയ മൈൽഡ് കോംപ്ലിക്കേഷനും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലൊക്കെ അന്വേഷിച്ചപ്പോൾ നമ്മൾ ഒരു ഡിപ്പോസിറ്റ് തന്നെ ഒരു നല്ല എമൗണ്ട് പേ മീൻസ് കരുതി വെക്കണം. അപ്പൊ എന്നാൽ മാത്രമേ അവർ ട്രീറ്റ്മെന്റ് കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം എന്ന് തന്നെയാണ് ചിന്തിച്ച്. പിന്നെ നാട്ടിലാകുമ്പോൾ പേരൻസ് എല്ലാവരും ഉണ്ട്. ഇവിടെ എനിക്കാരും റിലേറ്റീവ്സ് ഒന്നും ഇല്ല. ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സോ അങ്ങനെ നല്ല സപ്പോർട്ട് കിട്ടണമെങ്കിൽ നാട്ടിൽ തന്നെ പോകണമെന്ന് തോന്നി.
ഓക്കെ, ഈ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഡോക്ടറെ കാണുകയോ നേരിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും പോയിരുന്നു അത്?
ഞാൻ GP കാണാൻ ശ്രമിച്ചു, രണ്ടുവട്ടം കാണാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ട് അവരെന്നെ ആന്റിനേറ്റൽ ക്ലിനിക്കിലോട്ട് റെഫർ ചെയ്തായിരുന്നു. പിന്നെ അവിടുത്തെ ഇപ്പം പോകുന്നതിന് മുന്നേ എന്തായാലും ആന്റിനേറ്റൽ ക്ലിനിക്കിൽ ചെന്നിട്ട് നമ്മുടെ ഡോക്ടറുടെ ഗൈനക്കോളജിസ്റ്റിന്റെ ഒരു ഫിറ്റ് ടു വർക്ക് സർട്ടിഫിക്കറ്റ് എനിക്ക് റെഡി ആക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ എനിക്ക് അവർ ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പെർമിഷൻ ഉള്ളൂ.
ഓ, അത് ശരി. ഇത്രയും 27 ആയതുകൊണ്ടാണോ അത്?
അതെ അതെ.
ഓക്കെ, ഈ ഡോക്ടറെ കണ്ടപ്പോൾ, GP കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ എങ്ങനെയായിരിക്കും ഇപ്പൊ ഇവിടെ അഥവാ തുടരേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു റീപാട്രിയേഷൻ ഫ്ലൈറ്റ് ഒക്കെ കഴിഞ്ഞ ആഴ്ചയാണല്ലോ പ്രഖ്യാപിച്ചത് ഇങ്ങനെ ഉണ്ടാകുമെന്ന് പോലും. അപ്പൊ അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ?
പോകാൻ പറ്റുമെന്ന് തന്നെ ഒരു കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം കോഴ്സ് കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇല്ല എങ്കിൽ ഇവിടെയാണെങ്കിൽ $15,000 നമ്മള് അഡ്വാൻസ് നമ്മള് ഒരു ഹോസ്പിറ്റൽ പേ ചെയ്യണമായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അത് അത്രയും ആവുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഡെലിവറി സിസേറിയൻ ആണോ അല്ലെങ്കിൽ നോർമൽ ആണോ അതിനനുസരിച്ച് ആ തുകയ്ക്ക് വ്യത്യാസം വരും.
അത്രയും വലിയൊരു തുക കണ്ടെത്തേണ്ടി വരുമായിരുന്നു, അങ്ങനെ
കണ്ടെത്തേണ്ടി വരുമായിരുന്നു. കാരണം അത് ഹസ്ബൻഡിനും ബാക്കി പേരൻസിനും ഒക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ അത് തോന്നും.
ഓക്കെ, അപ്പം എല്ലാവരും നാട്ടിലും എല്ലാവരും ആശങ്കയിലായിരുന്നു. ഹസ്ബൻഡ് എവിടെയുള്ളത്?
ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ്.
നാട്ടിൽ തന്നെയാണുള്ളത്. അപ്പൊ അവരെല്ലാവരും എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അവരുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു?
ആക്ച്വലി നമ്മൾ ഈ 3 മന്ത്സ് പ്ലാൻഡാണ്, നമ്മൾ എല്ലാം നമ്മുടെ ഫിനാൻഷ്യൽ എല്ലാം 3 മന്ത്സിനുള്ളിൽ തീരുമെന്നുള്ള വിചാരത്തിലാണ് നമ്മൾ കയറി വന്നത്. അപ്പൊ 3 മന്ത്സ് കഴിഞ്ഞിട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ആവുന്ന പറയുമ്പോഴും എല്ലാം നമ്മുടെ പ്ലാൻ എല്ലാം മാറിപ്പോയില്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നു. അത് ഫിനാൻഷ്യലും എല്ലാ രീതിയിലും മാനസികമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ട് വന്നു നമ്മൾ എക്സ്റ്റെൻഡ് ആവുന്നതനുസരിച്ച്. പിന്നെ 3 മന്ത്സ് കഴിയുമ്പം പോകാമെന്ന ഒരു നല്ല, അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് കയറി വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായത്. പിന്നെ അതിനുവേണ്ടി ശ്രമിച്ചു പോകാൻ പറ്റുന്നതന്നെ ഉറപ്പായി. കഴിവതും എല്ലാരെയും കോണ്ടാക്ട് ചെയ്തു, കാൻബറ ഹൈക്കമ്മീഷൻ കാൻബറ എല്ലാരോടും കോണ്ടാക്ട് ചെയ്തു. അപ്പൊ പിന്നെ അവസാനം ലാസ്റ്റ് വീക്ക് അറിഞ്ഞു ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ അത് ഉറപ്പാണോ ഇല്ലയോ എന്നൊന്ന് കൺഫേം ചെയ്തായിരുന്നു.
വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി.
അതെ, കഴിഞ്ഞ ഒരാഴ്ച.
ഓക്കെ, എന്തായാലും ഇപ്പോൾ അവസാനമായി ഇന്നലെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് റനി ഇന്ത്യൻ കോൺസുലേറ്റിൽ, സിഡ്നിയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് അറിയിച്ചിരിക്കുന്നത്, ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്?
ഇനി അവര് ഞാനിപ്പോ ഇന്ന് തന്നെ മെൽബണിലേക്ക് പോവാണ്. മെൽബൺ ടു കൊച്ചി ഫ്ലൈറ്റ് ആണ് നോക്കുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് മെൽബൺ കോൺസുലേറ്റ് മെൽബണിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിലുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ റിക്വസ്റ്റ് ഓൾറെഡി എഴുതി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അവരോട് ജസ്റ്റ് പറയുക എനിക്ക് ഈ ഫ്ലൈറ്റ് തന്നെ വേണം എന്നുള്ള, അവരത് തന്നെയുള്ള അറേഞ്ച്മെന്റ് ചെയ്തു തരുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ പിന്നെ ഇനിയും എയർ ഇന്ത്യ നമ്മളെ കോൺടാക്ട് ചെയ്യും ഫോർ പേയ്മെന്റ്, ബാക്കി എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നത് എയർ ഇന്ത്യ ആണെന്ന് പറഞ്ഞു.
മറ്റെന്തൊക്കെയാണ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇന്നലെ ഇപ്പോൾ കോൺസുലേറ്റിന് തന്നിരിക്കുന്നത്? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്ത ആൾക്കാരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തായിരിക്കും യാത്രക്കാരെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പരിഗണന വെച്ചിട്ട് റനി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടോ?
ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റിന്റെ അകത്തുണ്ട്, കുഴപ്പമൊന്നും ഇല്ല, ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു.
ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് മെൽബണിലേക്ക് യാത്ര ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനിയിപ്പോ അവിടെ ഇന്ത്യൻ കോൺസുലേറ്റിൽ മെൽബണിൽ ചെന്നതിന് ശേഷം അവിടെ വീണ്ടും രജിസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടോ? അതോ കാത്തിരുന്നാൽ
വേണ്ട, കാരണം ഇത് ഓൾ ഓവർ ഓസ്ട്രേലിയക്ക് ഒരു ലിസ്റ്റേ ഉള്ളെന്നാണ് അവർ പറഞ്ഞത്.
ഓക്കെ, ഈ ഫ്ലൈറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ ഇന്നലെ അതിന്റെ വിശദാംശങ്ങളൊന്നും സർക്കാർ പുറത്തു വിട്ടിട്ടില്ല. ഫ്ലൈറ്റ് എങ്ങനെയാണ്? 8:30 ഇവിടെ നിന്ന് പോകുമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ?
എന്നോട് പറഞ്ഞത് 8:45 മെൽബണിന് പോകും, അത് കഴിഞ്ഞ് ഡൽഹി കുറച്ച് നേരം സ്റ്റേ ചെയ്യേണ്ടി വരും, ഒരു 3 hours എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നേരെ കൊച്ചിക്കാന്ന് പറഞ്ഞു.
എപ്പോഴൊക്കെ കൊച്ചിക്ക് എത്തുന്നത്? അതിന്റെ എന്തെങ്കിലും വിശദാംശം ലഭിച്ചു?
ഡീറ്റെയിൽഡ് അവർക്ക് അറിയില്ല എന്നാ പറഞ്ഞു.
അത്തരം വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല അല്ലേ?
ഇല്ല, അതെല്ലാം എയർ ഇന്ത്യ പറയുമെന്ന് പറഞ്ഞു.
ഓക്കെ ഓക്കെ, അപ്പൊ ഇപ്പോഴും ഒരു എന്താണെന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായ ഒരു വ്യക്തമായ ചിത്രം കിട്ടിയിട്ടില്ല.
ഇതുവരെ കിട്ടിയിട്ടില്ല.
എങ്കിൽ പോലും തിരിച്ചു പോകാൻ കഴിയുന്നുള്ള ഒരു ഉറപ്പായിരിക്കും.
ഉറപ്പായി.
ഓക്കെ, നാട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോ എല്ലാരും എന്ത് പറഞ്ഞു?
എല്ലാവർക്കും നല്ല സന്തോഷം, എല്ലാരും വെയിറ്റ് ചെയ്യുന്നു.
ഓക്കെ, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്വാറന്റൈൻ ഉണ്ടാകും. ഇപ്പം
14 days ക്വാറന്റൈൻ, അതിനുള്ള സമ്മതപത്രം നമ്മൾ ഇവിടുന്നേ സൈൻ ചെയ്തിട്ട് പോകണം.
കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആണ് എല്ലായിടത്തും പറയുന്നതെങ്കിലും കേരളത്തിൽ ഗർഭിണികൾക്കൊക്കെ ഒരു ഇളവ് നൽകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കേരള സർക്കാരുമായി ബന്ധപ്പെടുകയോ നോർക്കയിൽ രജിസ്റ്റർ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
ഞാൻ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ നിന്ന് ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരോട് സംസാരിക്കാമെന്ന്.
ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ബന്ധപ്പെടുന്നുണ്ടോ? അതിനു മുമ്പ് ബന്ധപ്പെടുന്നുണ്ടോ? ഇപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാരിനെ ബന്ധപ്പെടാനോ നോർക്കയെ ബന്ധപ്പെടാനോ ശ്രമിക്കുന്നുണ്ടോ?
ഇപ്പൊ ഇല്ല, കാരണം എന്റെ എപ്പോ ടിക്കറ്റ് കിട്ടുന്നു അന്ന് ഞാൻ വിചാരിച്ചു അന്ന് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം.
ഓക്കെ, അപ്പൊ എന്തായാലും കേരളത്തിൽ ഒരു പക്ഷേ അത്തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ?
അതെ.
വീട്ടിൽ ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ
പൂർണ്ണമായിട്ട്?
ഒരു മുറിക്കകത്ത് തന്നെ ക്വാറന്റൈൻ ചെയ്യാനുള്ളത്? ഹോം ക്വാറന്റൈൻ എന്നല്ല പറയുന്നത്, റൂം ക്വാറന്റൈൻ എന്ന വാക്കാണ് പറഞ്ഞിരിക്കുന്നത്.
അതെ, കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട്.
ഓക്കെ, ഒറ്റ കാര്യം കൂടി, ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആശങ്കയുണ്ടോ ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ വിമാനത്തിൽ ഒരുപാട് പേർക്ക്?
അതെ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, കാരണം ഫ്ലൈറ്റ് യാത്ര ഇത് ഇത്തിരി റിസ്ക് ആണ്. കാരണം ചാൻസ് ഉണ്ട് നമുക്ക് ഇത് ഇനി ഇൻ കേസ് ആരെങ്കിലും ഒരാൾക്ക് കോവിഡ് ഉണ്ടെങ്കിൽ പോലും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു റിസ്ക് ഉണ്ട്. പിന്നെ പ്രഗ്നൻസിയുടേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. എനിവേ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഡീറ്റെയിൽ ചെക്കപ്പ് ചെയ്ത ശേഷം ഞാൻ പോകുള്ളൂ.
പ്രിക്കോഷൻസ് എല്ലാം എടുക്കാനും ശ്രമിക്കുക എന്തായാലും. തീർച്ചയായും റനി, എന്തായാലും സുഖകരമായി നാട്ടിലെത്തട്ടെ എന്നും എല്ലാം സുഖകരമായി നടക്കട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയൻ മലയാളികളുമായി SBS മലയാളത്തിലൂടെ പങ്കുവച്ചതിനെ.
താങ്ക് യു സോ മച്ച്. താങ്ക് യു.
തിരുവല്ല സ്വദേശി റനി ഫിലിപ്പുമായാണ് ഇതുവരെ സംസാരിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്രക്കാരെ തിരികെ കൊണ്ടുപോകാനുള്ള വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ തിരിച്ചു പോവുകയാണ് റനി ഫിലിപ്പ്. ഈ വിമാന സർവീസുകളുടെ ടിക്കറ്റ് നിരക്കുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൈക്കമ്മീഷൻ. കൊച്ചി സർവീസിന് $1,770 എക്കണോമി ക്ലാസ്സിലെ നിരക്ക്. ബിസിനസ് ക്ലാസ്സിൽ ഇത് $4,310. നിലവിൽ എയർ ഇന്ത്യ ടിക്കറ്റ് എടുത്തുള്ളവരാണെങ്കിൽ $885 നൽകിയാൽ മതിയെന്നാണ് ഹൈക്കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.